പേജ് നമ്പർ 211 ഭാഗം 24. പ്രിയപ്പെട്ട മർഘലേത്ത, അനേകം നാഴിക ദൂരെ ഇരുന്നു കൊണ്ട് ഞാൻ നിനക്ക് എഴുതുകയാണ്. കഠിനമായി പശ്ചാത്തപിക്കുന്ന ഒരുവന്റെ തകർന്ന ഹൃദയമാണിത്. ഇതെന്റെ കുമ്പസാരമാണ്. നിനക്ക് കണ്ണീരും ദുസ്വപ്നങ്ങളും മാത്രം തന്നവൻ വീണ്ടും വീണ്ടും നിന്റെ ദയയ്ക്ക് വേണ്ടി കൈനീട്ടുന്നത് നീതിയല്ല. എനിക്കറിയാം, ജീവിതത്തെക്കുറിച്ച് ആഴത്തിൽ അറിയാത്ത ഒരുത്തന്റെ ജൽപ്പനങ്ങളായി ഇതിനെ കരുതുക. എന്റെ അവിവേകങ്ങൾ പൊറുക്കുക. എന്നേക്കാൾ കരുത്തുള്ളവളെന്ന് നിന്നെ ഞാൻ അറിയുന്നു. എന്റെ സ്നേഹിതെ, എന്റെ മനസ്സിപ്പോൾ ഇത്രമാത്രം ശാന്തമാണെന്ന് നിനക്കറിയാമോ? ഈ മണ്ണ് എന്നെ അറിയില്ല, ഈ മരങ്ങൾ എന്നെ അറിയില്ല, ഈ തെരുവുകൾ, ആളുകൾ ഒന്നും എന്നെ അറിയില്ല. ഇവിടെ വണ്ടി ഇറങ്ങിയതും ആദ്യം കണ്ട പള്ളിയിലേക്ക് ഞാൻ ഓടിക്കേറി. ഹൃദയം തകരുമാറി നിലവിളിച്ചു. എത്ര നേരം അവിടെ കിടന്നെന്നോ എത്ര നേരം കരഞ്ഞെന്നോ എനിക്കറിഞ്ഞുകൂടാ. ഒരു ചലച്ചിത്രം എന്ന പോലെ ജീവിതം, അതിൻ്റെ എല്ലാ വിശദാംശങ്ങളുടെയും എൻ്റെ കൺമുന്നിൽ ഓടിക്കൊണ്ടിരുന്നു. എൻ്റെ കൺമുന്നിലൂടെ ഓടിക്കൊണ്ടിരുന്നു. എൻ്റെ തെറ്റുകൾ, കുറ്റങ്ങൾ, കുറവുകൾ. നിഷ്പക്ഷനായ കാണിയെപ്പോലെ മാറി നിന്ന് എനിക്കത് നിരീക്ഷിക്കാൻ കഴിഞ്ഞു. അകത്തേക്ക് നോക്കുമ്പോൾ ദൈവമേ, ഈ കൊടിയെ ഇരുട്ടുകണ്ട് ഞാൻ ഭയക്കുന്നു. നല്ലതൊന്നും ചെയ്യാനാവാതെ, സങ്കടങ്ങളുടെ കുരുക്കഴിയാതെ, എന്തൊരു വേദന, എന്തൊരു പീഡ. പള്ളി, തണുത്ത ഏകാന്തത, കുന്തുരുക്കം മണക്കുന്ന നിശബ്ദത, വിഗ്രഹങ്ങളുടെ നിതാന്ത മൗനം, ദൈവമെന്ന മഹാശൂന്യത. മർഘലിത, ആ തണുത്ത് ഇരട്ടിൽ ചുരുണ്ടുകൂടി ഒരു കൃമിയെപ്പോലെ എളിയതായി ഒരു മൂലയെ ചാരിയിരുന്നപ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞു. ഇതെല്ലാം നഷ്ടപ്പെട്ടപ്പോഴാണ് എൻ്റെ ആത്മാവിന് തീപിടിച്ചത്. എൻ്റെ മനസ്സിൽ അലർച്ചകളും ശാപവാക്കുകളും നിറഞ്ഞത്. ആത്മമിത്രമേ, പ്രിയ സ്നേഹിതെ, തെറ്റിദ്ധരിക്കരുത്. കൈമോശം വന്ന ജീവൻ ഞാൻ വീണ്ടെടുക്കുകയാണ്. ഞാൻ വീണ്ടെടുക്കുന്നത് കല്ലോ മണ്ണോ മരമോ സ്വർണമോ വെള്ളിയോ അല്ല. ഉത്തങ്കങ്ങളായ ഗോപുരങ്ങളോ കൂറ്റൻ ഗോപുരമണിയോ അല്ല. പൊന്നുകൊണ്ടും വെള്ളികൊണ്ടുമുള്ള കുരിശുകളല്ല. സത്യത്തിൽ പള്ളിയേയല്ല, അതിൻ്റെ സത്തയെയാണ് ഞാൻ വീണ്ടെടുക്കുന്നത്. സത്തയിൽ അത് നിസ്സവും നിരാലംബവുമാണ്. വെറും കൈകൊണ്ട് ഈ പള്ളിനിലം മുഴുവനും ഞാൻ തൂത്തുവാരി. ഉള്ളം കൈ പൊട്ടി ചോരയൊലിച്ചിട്ടും ആനന്ദത്തോടെ ഞാനത് തുടർന്നു. ഭാഷയറിയാത്ത ഭ്രാന്തനായി ഇവിടുത്തെ മനുഷ്യർ എന്നെ വിലയിരുത്തുന്നു. ദൈവത്തെ കാണാൻ വേണ്ടി സൂര്യനെ നോക്കി 101 തവണ നെറ്റിയിൽ അമർത്തി വരച്ച് നീണ്ട മുറിവുണ്ടാക്കിയ ഭ്രാന്തൻ കുട്ടിയായിരുന്നു ഞാൻ ചെറുപ്പത്തിൽ. അപ്പോൾ കാണാൻ കഴിയാത്ത ദൈവത്തെ രാത്രിയിൽ തണുത്തുമങ്ങിയ വെളിച്ചത്തിൽ ഞാൻ കണ്ടു. ചെരിഞ്ഞ പുൽപ്രദേശത്തു കൂടി ചുവന്ന മേലങ്കി പൊതിച്ച് നടന്നു പോകുന്നു. ഒരാളോടും പങ്കിടാതെ ആ ആനന്ദം ഞാൻ ഹൃദയത്തിൽ കൊണ്ടു നടന്നു. ദൈവത്തെ സ്വപ്നം കണ്ടവൻ എന്നതായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം സെമിനാരിയിൽ ചേരാനുള്ള ഏറ്റവും വലിയ അർഹത. ഈ കൊടുംചൂടിയിൽ ഭൂമിയിലേക്ക് കുനിഞ്ഞ് കുന്തിച്ചിരുന്ന് പള്ളിമുറ്റം തൂത്തുവാരുമ്പോൾ ആ ആനന്ദത്തിന്റെ തിരിച്ചുവരവ് ഞാൻ അറിയുന്നു. അതുകൊണ്ട് ഞാൻ അറിയാതെ ചിരിക്കുന്നുണ്ടാവാം, കരയുന്നുണ്ടാവാം, സംസാരിക്കുന്നുണ്ടാവാം. അതിനാൽ എല്ലാവരുടെയും നോട്ടങ്ങൾ സഹതാപത്തോടെയാണ് എൻ്റെ മേൽ വന്നു വീഴുന്നത്. ഞാൻ കണ്ണുയർത്തുന്നില്ല, ആരെയും നോക്കുന്നുമില്ല. ആത്മാവിൽ സമാധാനം നിറയുമ്പോൾ നാം എന്തിന് മുഖമുയർത്തണം? എൻ്റെ സിരസ് എല്ലായ്പ്പോഴും എൻ്റെ ഹൃദയത്തിലേക്ക് കുനിഞ്ഞിരിക്കുന്നു. ദൈവം ഭ്രാന്താണോ മർഘലിത? ഒരു ഭ്രാന്തന് കാരുണ്യത്തോടെ വെച്ചു നീട്ടും പോലെ പള്ളിയുടെ അടുക്കളയിൽ നിന്ന് എനിക്ക് ഭക്ഷണം കിട്ടുന്നു. പുരോഹിതന്റെ നായിയോടൊപ്പം അടുക്കള പുറത്തിരുന്ന് ഞാനത് പങ്കിട്ട് കഴിക്കുന്നു. അപ്പോൾ എനിക്ക് ചുറ്റും ലോകമോ അതിൻ്റെ പൊള്ളയായ ആർഭാടങ്ങളോ അലങ്കാരങ്ങളോ ദുരഭിമാനങ്ങളോ ഇല്ല. ഞാനും നായും തമ്മിലുള്ള അനന്തകരമായ വ്യത്യാസത്തിന് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. എൻ്റെ പാത്രം ഞാൻ കഴുകി വൃത്തിയാക്കി തിരിച്ചേൽപ്പിക്കുന്നുണ്ട്. മിത്രമേ, സ്നേഹിതേ, എനിക്ക് പൗരോഹിത്യം വേണ്ട, പദവികളോ പ്രതാപങ്ങളോ വേണ്ട. നിനക്കറിയാം, വേണ്ടത് സമാധാനമാണ്. ഈ ആനന്ദത്തിൽ നിന്ന് ഞാൻ എങ്ങനെ മടങ്ങി വരും? മർഘലീത, എന്ത് പറഞ്ഞാണ് നിന്നെ സമാധാനിപ്പിക്കേണ്ടത് എന്ന് എനിക്കറിഞ്ഞുകൂടാ. എൻ്റെ ഹൃദയം ഞാൻ നിനക്ക് പങ്കുവയ്ക്കുന്നു. ഓമനെ, സുന്ദരി, രാത്രിയിൽ ഒരു ചെറിയ കെടാവിളക്കൊഴുകിയ മറ്റെല്ലാം കെടുത്തി പള്ളിവാതിലുകൾ ഒന്നൊന്നായി അടച്ചു കഴിയുമ്പോൾ പുറത്തെവിടെയെങ്കിലും കിടന്നുകൊള്ളാൻ കപ്പ്യാർ അയാളുടെ ഭാഷയിൽ എനിക്ക് അനുവാദം തരുന്നു. എണ്ണമറ്റ കാലം എണ്ണമറ്റ കാലടികളുടെ ചവിട്ടുകൊണ്ട് തേഞ്ഞ് മിനുസമായി ചവിട്ടുപടികളിൽ ഒന്നിൽ ഞാൻ കിടക്കുന്നു. മെല്ലെ മെല്ലെ പുറത്ത് വിളക്കുകൾ ഓരോന്നും അണയും. പുരോഹിതന്റെ പള്ളിമേടയിലും വിളക്ക് കെടും. പള്ളിമുഖപ്പിൽ സൗമ്യമായ നീലവെളിച്ചം തൂവിക്കൊണ്ട് ഒരൊറ്റ വിളക്ക് മാത്രം കത്തി നിൽക്കും. പള്ളിമുറ്റത്തെ മണൽത്തരികളിൽ നീല തിരയിളക്കമുണ്ടാക്കുന്ന ആ വെളിച്ചത്തിലേക്ക് നോക്കിക്കിടക്കുമ്പോൾ കടലിനും ഇതേ നടന്ന് മർഘലീത്ത, നീ വരുന്നുണ്ടാവും. നിന്റെ മുടിച്ചുരുളുകൾ നീലവെളിച്ചം തട്ടിത്തിളങ്ങുന്നത് ഞാൻ കാണും. നിന്റെ കൊച്ചു കാലടികളിൽ മണൽത്തരി ഞെരിയുന്നത് ഞാൻ കേൾക്കും. നിന്റെ മണം കൊണ്ട് എൻ്റെ ഉള്ളു നിറയും. പ്രണയമേ, എനിക്കൊരു പനിനീർ പൂവ് തരിക. അനുരാഗപരവശനായ കവിയെപ്പോലെ ഞാൻ നിന്നോട് പറയും. ഹൃദയത്തിൽ അതിൻ്റെ മുള്ളുകളിറക്കി ഞാൻ പാപമുക്തനാകട്ടെ. മർഘലീത, എൻ്റെ ഹൃദയ പരമാർത്ഥങ്ങളെ കൈക്കൊള്ളുക. ഒപ്പ്, റോയ് ഫ്രാൻസിസ് കരീക്കൻ. പ്രിയപ്പെട്ട കരീക്കൻ, ഒരു പൈതൽ മാന്തോപ്പിലേക്ക് നടന്നു പോകുന്നത് ഞാൻ സ്വപ്നം കണ്ടു. ഒരു നോട്ടത്തിൽ അവൻ ക്ഷീണിച്ചും മെലിഞ്ഞു വരുന്നു. മറുനോട്ടത്തിൽ തുടുത്ത് ഓമനത്തമുള്ളവനായി തോന്നി. കാഴ്ചയുടെ വ്യത്യാസങ്ങൾക്ക് മാന്തോപ്പിലെ ഇരുളും വെളിച്ചവും കാരണമായിരുന്നു. നടത്തമുറച്ചിട്ടില്ലാത്ത പൈതലായിരുന്നു അവൻ. ഞാൻ അവൻ്റെ തൊട്ടു പിന്നാലെ ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു കൈപ്പാടകലെ. കൈ നീട്ടിയാൽ വാരിയെടുക്കാം. ഉടുപ്പിട്ടിരുന്നില്ല അവൻ. ചന്തി കുലുക്കിക്കൊണ്ട് ഇടറിയിടറി അവൻ നടന്നു പോകുന്ന കാഴ്ചയുടെ മധുരം ഇപ്പോഴും എൻ്റെ മനസ്സിൽ തുളുമ്പുന്നു. ആദ്യം ഞാൻ അവൻ്റെ കുഞ്ഞിക്കാലടികളെ മാത്രമേ ശ്രദ്ധിച്ചിരുന്നുള്ളൂ. മാന്തോപ്പിൻ്റെ ഗന്ധം എന്നെ ശക്തിയായി പിടിച്ചുരച്ചപ്പോഴാണ് ഞാൻ ചുറ്റിലും നോക്കിയത്. എന്തത്ഭുതം, ആ മാന്തോപ്പ് എനിക്കറിയാം. അപ്പനും ഞാനും കൂടി നട്ട മാവിൻ തൈകളാണവ. മാവുകൾ വളർന്നു വലുതായത് ഞാൻ കണ്ടില്ല. അപ്പൻ കടന്നുപോയി. ഞാനാകട്ടെ ഇതിൻ്റെ ഉടമയുമല്ല. വിചിത്രമായ സ്വപ്നമല്ലേ? ആരായിരിക്കും എന്നെ മാധോപ്പിലെത്തിച്ച ആ കുഞ്ഞി പൈതൽ? നേരം വെളുത്തപ്പോൾ മേലാകെ മാമ്പു മണക്കുന്നത് പോലെ എനിക്ക് തോന്നി. എന്തൊരതിശയം! ഇത്രയധികം വാക്കുകൾ കരീക്കൻ എനിക്ക് കൈമാറുന്നത് ഇതാദ്യമാണ്. ഞാൻ ഒരുപാട് ചിന്തിച്ചു. സ്വന്തം മനസ്സിൻ്റെ സമാധാനം കണ്ടെത്തിയ ആളായിട്ട് എനിക്ക് കരീക്കനെ തോന്നിയില്ല. കരീക്കൻ്റെ ഉള്ളംകൈ മുറിയേണ്ടത് എനിക്കും കുഞ്ഞിനും വേണ്ടിയാണെന്ന് ഞാൻ പറയില്ല. കർത്താവിൻ്റെ രണ്ട് കൈകളും തുളയ്ക്കപ്പെട്ടത് അവൻ്റെ സ്വന്തം സമാധാനത്തിനും കൂടി വേണ്ടിയായിരുന്നു. അവൻ്റെ സമാധാനമാകട്ടെ, അവൻ്റെ ഹൃദയത്തിൽ നിന്ന് ലോകത്തിലേക്ക് നീട്ടിവയ്ക്കപ്പെട്ട വെളിച്ചമായിരുന്നു. രണ്ട് കൈയും രണ്ട് കാലും നെഞ്ചും തുളയ്ക്കപ്പെട്ട് കുരിശിൽ കിടക്കുമ്പോൾ അവൻ പറയാൻ കഴിഞ്ഞു, എല്ലാം പൂർത്തിയായി. നമ്മളാകട്ടെ സംഭാഷണം ആരംഭിച്ചയിടത്തിൽ തന്നെ തിരിച്ചെത്തിയതുപോലെ എനിക്ക് തോന്നുന്നു. കാലം തികഞ്ഞുവോ എന്ന് നാം ചോദിച്ചു. കാലം എപ്പോഴേ തികഞ്ഞുവെന്ന് നമുക്ക് ഉത്തരം കിട്ടി. കാലം തികഞ്ഞുമ്പോൾ സമുദ്രത്തിലേക്കുള്ള വഴിയിൽ യോർദാന്റെ മറുകരയിൽ മരണം നിഴൽ വീഴ്ത്തിയ ദേശത്ത് അവൻ ചെന്നു. നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവരെ ഭാഗ്യവാന്മാരെന്ന് വിളിച്ചു. നീതിക്ക് വേണ്ടി പീഡ അനുഭവിക്കാൻ മീൻപിടുത്തക്കാരനായ ശിമയോനെ ക്ഷണിച്ചു. അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. തയ്യാറാണോ? നമ്മൾ ചോദിച്ചു. തയ്യാറാണെന്ന് നമുക്ക് ഉത്തരം കിട്ടി. നരകമായി തീർന്നൊരു നാട്ടിലാണ് നമ്മുടെ വാസം. ചുറ്റും ചതിയുടെ വലിയ കൊടുക്കൽ വാങ്ങലുകൾ നടന്നു. ലേലം വിളികൾ, വിലപേശലുകൾ, വഞ്ചിക്കപ്പെടുന്നവരേറെ, ചൂഷണം ചെയ്യപ്പെടുന്നവർ പെരുകിക്കൊണ്ടേയിരുന്നു. കൈമോശ വിഷാദത്തിൽപ്പെട്ട് ഉഴലുന്നവർ, രോഗപീഡാഗ്രസ്തർ, പ്രതീക്ഷയറ്റുപോയവർ, പരിപൂർണമായി പരാജയപ്പെട്ട് മുട്ടുമടങ്ങി മണ്ണിലേക്ക് വീഴുന്നവർ. കരീക്കൻ, നമ്മൾ അവരെ കണ്ടു ഇല്ലേ? അവരിലേക്ക് എത്താനുള്ള വഴി ഏതെന്നായിരുന്നു നമ്മുടെ അന്വേഷണം. അസംതൃപ്തവും അശാന്തവുമായ മനസ്സുകളുടെ കൂട്ടായ്മ നാട്യങ്ങൾക്കപ്പുറം എന്തുണ്ടായി എന്ന് പള്ളികളോടും പ്രസ്ഥാനങ്ങളോടും ചോദിച്ചുകൊണ്ടാണ് നാം അവരുടെ വഴി പിരിഞ്ഞത്. കരീക്കൻ, ഇനി ചോദിക്കട്ടെ, ഉള്ളംകൈ മുറിവോളം ഒരു പള്ളിമുറ്റം വൃത്തിയാക്കുമ്പോൾ നിനക്ക് കിട്ടുന്നുണ്ടെന്ന് പറയുന്ന സമാധാനം ഒരു നുണയല്ലേ? സ്വന്തം മനസ്സിൽ സമാധാനം ഉണ്ടെങ്കിലേ മറ്റൊരു മനസ്സിലേക്ക് സമാധാനം പകരാൻ കഴിയൂ എന്നിടത്തോളം അത് ശരിയാണ്. അപ്പോൾ കരീക്കന് ഇനി അവിടെ നിന്നും യാത്ര തിരിക്കേണ്ടി വരില്ലേ? ആ കത്തെഴുതി മുഴുവനാക്കാൻ മർഗലേത്തിക്ക് കഴിഞ്ഞില്ല. നാണു ഉണർന്ന് കരയാൻ തുടങ്ങി. അവനും പനിക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ ദേഹമാകെ ചൂടുരുക്കൽ പൊങ്ങിയിരുന്നു. കണ്ണുകൾ ചുവന്നു തുടുക്കുകയും കണ്ണിൽ പീള കെട്ടുകയും ചെയ്തിരുന്നു. ആ വേനൽക്കാലത്ത് ഏറ്റവും ചൂടുള്ള ദിവസമാണ് അതെന്ന് തോന്നി. കാറ്റുകിടക്കാത്ത കുടിസുമുറിയിൽ മർഗരീതയും നാണുവും വിയർത്തൊഴുകി. അവൾ അവനെ എടുത്ത് മടിയിൽ കിടത്തി. വർത്തമാനപത്രം മടക്കി മെല്ലെ വീശിക്കൊടുത്തു. ആശ്വസിപ്പിക്കാനൊരു പച്ചില പോലും ഇല്ലാത്ത ഈ അവസ്ഥയെ നാണു അതിജീവിച്ചില്ലെങ്കിലോ എന്നവൾക്ക് പേടി തോന്നി. അവൾ കൊടുത്തതൊന്നും അവൻ കഴിച്ചില്ല. ഭക്ഷണം കൈകൊണ്ട് തള്ളി മാറ്റുകയും ഒച്ചയില്ലാതെ കരയുകയും ചെയ്യുന്നു. എന്തൊരു സഹനമാണിത്! ഒരു പരാതിയില്ലാതെ കണ്ണീരൊഴുക്കിക്കൊണ്ട് അവൻ കിടന്നു. മർഗലീത്ത റേഷൻ കാർഡ് അടിച്ചു വാരുമ്പോൾ ക്ഷമയോടെ അവനൊരു മൂലയിലിരുന്ന് കളിക്കും. അവന് കളിക്കാൻ അരി നിറച്ച പാത്രം മർഗലീത്ത മുന്നിൽ വെച്ചു കൊടുക്കും. പൊടി മൂക്കിൽ കയറി അവൻ ചുമക്കുകയും തുമ്മുകയും ചെയ്യുമ്പോൾ അവൾ വല്ലാതെ വിഷമിച്ചു. നാണു ആരുടെ കുട്ടിയാണെന്നും അവനും മർഗലീത്തയും തമ്മിലുള്ള ബന്ധം എന്താണെന്നും അറിയാഞ്ഞിട്ട് ചുറ്റുമുള്ളവർക്കൊക്കെ അസ്വസ്ഥതയായിരുന്നു. ഓരോരുത്തരും സ്വന്തം ഇഷ്ടത്തിന് കഥകൾ ഉണ്ടാക്കി. മർഗലീത്ത ഒരു അനാഥ കുട്ടിയെ വളർത്തുകയാണെന്ന് ചിലർ പറഞ്ഞു. സ്വന്തം കുഞ്ഞുണ്ടാവാൻ പോകുമ്പോൾ അവൾക്ക് എന്തിനാണ് ഒരു അനാഥക്കുട്ടി എന്നവർ അത്ഭുതപ്പെട്ടു. ഒരു കന്യാസ്ത്രീയുടെ കാരുണ്യ പ്രവൃത്തിയാണിതെന്ന് അവർ അവളെ പുകഴ്ത്തി. എങ്കിലും സ്വന്തം ജീവിതം തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ വിഷമിക്കുന്നവൾ ഒരു കുഞ്ഞിനെ കൂടി ഏറ്റെടുക്കുമ്പോൾ അത് രഹസ്യങ്ങളുടെ ഒരു കലവറയാണെന്നും അവർ പറഞ്ഞു. റേഷൻ കടക്കാരൻ്റെ ഭാര്യയോട് രഹസ്യം അറിഞ്ഞു വരാൻ അവർ നിർബന്ധിച്ചു. നാണുവിന് തുണിത്തൊട്ടിൽ കെട്ടാൻ തുണിയും കയറും കൊണ്ട് കൊടുത്തിട്ട് റേഷൻ കടക്കാരൻ്റെ ഭാര്യ പറഞ്ഞു, ആളുകൾ അതും ഇതും പറയുന്നു. മർഗലീത ചിരിച്ചു. ഈ കുട്ടിയുടെ കാര്യത്തിലാണ്, സ്വന്തം കുട്ടികളെ ചൊല്ലി വിളിപ്പിക്കാനാണ് ക്രിസ്തു പറഞ്ഞിട്ടുള്ളത്. മർഗലീത ചിരി തുടർന്നു. റേഷൻ കടക്കാരൻ്റെ ഭാര്യ പിന്നെ ഒന്നും ചോദിച്ചില്ല. എന്തെങ്കിലും ഒരിക്കൽ തന്നോട് മാത്രമായിട്ട് മർഗലീത ആ രഹസ്യം തുറന്നു പറയുമെന്ന് അവർ വിശ്വസിച്ചു. വെയിലാറുമ്പോൾ നാണുവിനെയും കൊണ്ട് പുറത്തേക്ക് പോകണമെന്ന് മർഗലീത തീർച്ചയാക്കി. പടിഞ്ഞാട്ട് നടന്നാൽ കുളവും വയലുമുള്ള ഏതെങ്കിലും സ്ഥലം കാണും. വെള്ളമുണ്ടെങ്കിൽ കുളത്തിൻ്റെ കരയിൽ കുറെ നേരം നാണുവിനെയും കൊണ്ടിരിക്കാം. അങ്ങനെ ഒരു സ്ഥലം കണ്ടെത്തിയാൽ എന്നും അവരെ അവിടെ കൊണ്ടുപോകാം. മർഗലീത വെള്ളം ചൂടാക്കി തുടിമുക്കി പിഴിഞ്ഞ് നാണുവിൻ്റെ ദേഹം തുടച്ചു വൃത്തിയാക്കി. ചൂടുകുരുക്കളുടെ ചൊറിച്ചിലും വേദനയും അവനെ വല്ലാതെ അസ്വസ്ഥനാക്കിയിരുന്നു. റേഷൻ കടക്കാരൻ കൊടുത്ത ഗോതമ്പ് കൊണ്ട് അവൾ നാണുവിന് വേണ്ടി ഇളം മധുരമുള്ള അടച്ചുട്ടു. സ്വാദോടെ അവനത് തിന്നു. കന്യാസ്ത്രീമാര് ഭവന സന്ദർശനത്തിന് വരണുണ്ട്, റേഷൻ കടക്കാരൻ്റെ ഭാര്യ ഓടി വന്നു പറഞ്ഞു. അവരിതാ മർഗലീതയുടെ വീട് അന്വേഷിക്കുന്നു. മർഗലീത അസ്വസ്ഥയായി. കന്യാസ്ത്രീകൾ എന്തിനാണ് അവളെ തേടുന്നത്? കൂട്ടം തെറ്റിയ കുഞ്ഞാടിനോടുള്ള കാരുണ്യം കൊണ്ടോ? അതോ മുള്ളുകൾക്കിടയിൽ കിടന്ന് രക്ഷപ്പെടുത്തി പുല്ലുള്ള വഴിയിലെത്തിക്കാനുള്ള ഉപദേശവുമായിട്ടാണോ? മഠത്തിൽ നിന്ന് ഇടയ്ക്കിടെ കന്യാസ്ത്രീകൾ കുടുംബ സന്ദർശനങ്ങൾക്ക് പോവാറുണ്ട്. അവർ ഓരോ വീട്ടുവിശേഷവും ഉള്ളിപ്പെറുക്കി ചോദിക്കും. ഞായറാഴ്ച കുർബാന മുടക്കാറുണ്ടോ? സന്ധ്യാപ്രാർത്ഥന ചൊല്ലുന്നില്ലേ? കുരിശുമണി കൊട്ടുമ്പോൾ ആണുങ്ങൾ വീട്ടിലെത്താറുണ്ടോ? കുടിച്ചിട്ടാണോ വരിക? കുരിശു വരയ്ക്കേണ്ട നേരത്തെ ടി വിയും സിനിമയും പാട്ടും കൂത്തുമാണോ? വീട്ടിൽ തിരുകുടുംബത്തിൻ്റെ ചിത്രം വെച്ചിട്ടില്ലേ? അമ്മായി അമ്മയും മരുമകളും തമ്മിലുള്ള വഴക്കുകളിൽ ഇടപെട്ട് കന്യാസ്ത്രീകൾ ധാരാളം ഉപദേശങ്ങൾ നൽകിയിരുന്നു. വയസ്സായവരെയും രോഗികളെയും അവർ ആശ്വസിപ്പിച്ചു. അവർക്ക് വേണ്ടി തങ്ങളുടെ പ്രാർത്ഥനയിൽ പ്രത്യേകം ഓർമ്മപ്പെടുത്തലുകൾ ഉണ്ടാവുമെന്ന് ഉറപ്പുകൊടുത്തു. സ്ത്രീകളുടെ സങ്കട കഥകൾ കേട്ടു. ഇല്ലായ്മ വല്ലായ്മകൾക്ക് കേൾവിക്കാരികളായി നിന്നു. കുട്ടികൾക്ക് ചോക്ലേറ്റ്, നിറമുള്ള പടങ്ങൾ, കാശുരൂപങ്ങൾ, ബാച്ചുകൾ തുടങ്ങിയവ കൊടുത്ത് സന്തോഷിപ്പിച്ചു. മദ്യപാനികൾക്ക് സതുപദേശം, തെമ്മാടികൾക്ക് കുറ്റബോധം, പെൺകുട്ടികൾക്ക് സദാചാരപാഠം, അവിശ്വാസികൾക്ക് താക്കീത്, ഇതൊക്കെ മാർഗലിതയും ചെയ്തിട്ടുള്ളതാണ്. അതിനിടയ്ക്ക് രോഗികളും ദരിദ്രരുമായവർക്ക് സഹായം എത്തിക്കാനുള്ള വഴികൾ കണ്ടെത്തും. മഠത്തിലേക്ക് വന്നാൽ അരിയോ തുണിയോ പണമോ ഒക്കെ ആയിട്ട് സഹായിക്കാമെന്ന് ഉറപ്പു കൊടുക്കുകയും തീരെ കഷ്ടത അനുഭവിക്കുന്ന വീടുകളിലെ പെൺകുട്ടികളെ മഠത്തിൽ കൊണ്ടു നിർത്തി പഠിപ്പിക്കുകയും ചെയ്യും. എന്നാൽ മാർഗലിതയെ സന്ദർശിക്കാൻ വരുന്നവർക്ക് ഇതൊന്നും ആയിരുന്നില്ല ചെയ്യാനുള്ളത്. മാർഗലിത കഥകു തുറന്നപ്പോൾ ഒരേ വരിയായി നിരന്നു നിൽക്കുന്ന അവരെ കണ്ടു. അവളെ കാണുന്നത് രഹസ്യമായ ഒരു ആനന്ദമാണെന്ന പോലെ അവരുടെ മുഖം നിഗൂഢമായ മന്ദഹാസങ്ങൾ കൊണ്ട് പ്രകാശിച്ചു. തങ്ങൾ കൊണ്ടുവന്നിരുന്ന സമ്മാനപ്പൊതികൾ അവർ മാർഗരീതയ്ക്ക് കൊടുത്തു. എന്തായത്? മാർഗരീത വളരെ അസ്വസ്ഥയായി ചോദിച്ചു. വരാൻ പോകുന്ന കുഞ്ഞിനുള്ള സമ്മാനങ്ങളാണ്, അവർ ഒന്നിച്ചു പറഞ്ഞു. മാർഗരീത അത്ഭുതത്തോടെ അവരെ നോക്കി. ഇത് ഞാൻ എൻ്റെ കൈകൊണ്ട് തുന്നിയതാണ്. മെഷീൻ തുണിച്ചിട്ടില്ല. കുറേ ദിവസം എടുത്ത് തയ്ച്ച് മുഴുവനാക്കാൻ. പൊതു തുറന്ന് ഒരു കന്യാസ്ത്രീ നനുത്ത വെള്ള തുണിയിൽ തുന്നിയ ഒരു കുഞ്ഞുടുപ്പ് നിവർത്തി കാണിച്ചു. ഓമനത്തമുള്ള ഒരു ഉടലിലേയും നോണം ലാളനയോടെയാണ് അവർ അത് കയ്യിലെടുത്തത്. കുനുകുനെ ഞൊറികളിട്ട ഒരു ഉടുപ്പായിരുന്നു അത്. ലജ്ജയിൽ കുതിർന്ന മൃദുവായൊരു ചിരിയോടെ അവർ അതിൻ്റെ ഞൊറികളിൽ കൈയോടിച്ചു. എന്നിട്ട് അത് മാർഗലീതയുടെ നേർക്ക് നീട്ടി. മീഴ്ച്ചു നിൽക്കുകയായിരുന്നു മാർഗലീത. എന്താണ് സംഭവിക്കുന്നത്? കന്യാസ്ത്രീകൾ അത്ര ലജ്ജ നിറഞ്ഞ ചിരിയോടെ ഹൃദ്യമായൊരു ഹൃദയരഹസ്യം പങ്കുവെക്കുന്നത് പോലെ രണ്ടാമത്തെ കന്യാസ്ത്രീയും സമ്മാനപ്പൊതി അയച്ചു. ഇത് കുഞ്ഞിനെ പുതപ്പിക്കാം. മുട്ടക്കരുവിൻ്റെ ഇളനിറമുള്ള എംബ്രോയിഡറി വർക്ക് മുഴുവനും ഞാൻ ചെയ്തതാ. നല്ല അധ്വാനമായിരുന്നു, എന്നാലും എന്തൊരു സന്തോഷമായിരുന്നു. ഇളം മഞ്ഞനിറവും തൂവലിൻ്റെ മിനുസവുമുള്ള ഒരു വലിയ തൂവാല അവർ വിടർത്തി കാണിച്ചു. ഒരു പൈതലിൻ്റെ കഴുത്തിടുക്കിലെ മുലപ്പാർ മണം അതിൽ നിന്ന് പൊഴിഞ്ഞു. അതിൻ്റെ അരികുകളിൽ ഇളം മഞ്ഞയും വെള്ളയും നൂലുകൊണ്ട് കൊച്ചുപൂക്കൾ തുന്നിപ്പിടിപ്പിച്ചിരുന്നു. ഇതൊരു പിള്ളക്കച്ചയാണ്. മുഖമുയർത്താതെ നാണിച്ച് ചിരിച്ചുകൊണ്ട് മൂന്നാമത്തെ കന്യാസ്ത്രീയും തൻ്റെ ഉപഹാരം മാർഗലീതയെ കാണിച്ചു. മടക്കുകളും ഞൊറികളും തൊങ്ങലുകളുമുള്ള വലിയൊരു വിരിപ്പായിരുന്നു അത്. അതിൻ്റെ ഒരിതൾ പിള്ളക്കച്ചയാക്കി കുഞ്ഞിനെ പൊതിഞ്ഞു ചുറ്റാം. രണ്ടു മൂന്ന് ആഴ്ചകൾ കൊണ്ടാണ് അതിൻ്റെ മടക്കുകളും ഞൊറികളും താൻ തുന്നിത്തീർത്തതെന്ന് അവർ പറഞ്ഞു. മാർഗലീത വലിയ പ്രതീക്ഷയിലാണ് അല്ലേ? കന്യാസ്ത്രീകൾ ചോദിച്ചു. മാർഗലീത ഉത്തരം കിട്ടാതെ തടഞ്ഞു നിന്നു. പ്രതീക്ഷ പോലെ മനോഹരമായി എന്തുണ്ട്? കന്യാസ്ത്രീകൾ മാർഗലീതയുടെ കൈപിടിച്ച് മെല്ലെ കുലുക്കി. ഞങ്ങൾ ഇറങ്ങട്ടെ. യാത്ര പറയുമ്പോൾ മാർഗലീതയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാമെന്ന് അവർ ഉറപ്പുകൊടുത്തു. അവർ വാതിൽ കടന്ന് നടയിറങ്ങി വരിവരിയായി നടന്നു പോകുന്നത് അത്ഭുതത്തോടെ അവൾ നോക്കി നിന്നു. സന്തോഷം നിരകളായി ഉള്ളിൽ നിന്ന് പതഞ്ഞുയരുന്നത് മാർഗലീത അറിഞ്ഞു. അവൾക്കറിയാം മഠത്തിൻ്റെ ഏതെങ്കിലും ഒരു ഒഴിഞ്ഞ കോണിൽ നിന്ന് വരാൻ പോകുന്ന ശിശുവിന് വേണ്ടി പിള്ളക്കച്ചയോ പുതത്തുണിയോ തുന്നുന്ന കന്യകയെ അവൾ ആകെ ഇരുളിലായിരിക്കും. തുന്നൽ സാമഗ്രികളോ കൈകളുടെ ചലനമോ കാണുകയില്ല. എങ്കിലും അവളുടെ മുഖത്തിൻ്റെ അരികുകളെ മാത്രം പ്രകാശിപ്പിച്ചുകൊണ്ട് എവിടെയെങ്കിലും ഒരു വിളക്ക് കത്തുന്നുണ്ടാവും. കന്യാസ്ത്രീകൾ പറഞ്ഞതുപോലെയാണത്. പ്രതീക്ഷ പോലെ മനോഹരം.